അപ്പസ്തലനായ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തു വിശ്വാസികൾ റോമ ഭരണത്തിന്റെ കീഴിൽ വളരെ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമയത്താണ് അവരെ ബലപ്പെടുത്തുവാൻ അപ്പസ്തോലൻ റോമ അധികാരത്തിലെല്ലാം ചിതറിപ്പാർക്കുന്ന ദൈവസഭകൾക്ക് ലേഖനം എഴുതുകയാണ്. ഏത് ലേഖനവും എഴുതുമ്പോൾ അത് ഒരു ഉദ്ദേശത്തോടുകൂടെ ആണ് ആ ലേഖനം എഴുതുന്നത്. അവരെ പ്രൈമറി ആയിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥയിൽ അവരെ ബലപ്പെടുത്തുകയും ഉത്സാഹിക്കുകയും ടു ഗോ ഫർദർ മുന്നോട്ട് പോകുവാൻ ടു സ്ട്രെങ്തൻ ദം അവർക്ക് ബലം കൊടുക്കുവാനെല്ലാം ആണ് ഇത് എഴുതുന്നത്. ദൈവവചനം മൊത്തം ഇറ്റ് സ്ട്രെങ്തൻസ് അസ് ദ വേർഡ് ഓഫ് ഗോഡ് വിൽ സ്ട്രെങ്തൻ അസ്. ഇവിടെ ആ സഭകൾക്കെഴുതുമ്പോൾ പ്രോസിക്യൂഷനിലൂടെ കണ്ടുപോകുന്ന സഭകൾക്കെഴുതുമ്പോൾ അപ്പോസ്തലൻ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് സ്ട്രെസ് ചെയ്യുന്നത്. അവരുടെ പദവി എന്താണ്? വാട്ട് ഈസ് ദെയർ പൊസിഷൻ? വാട്ട് ആർ ദെയർ പ്രിവിലേജസ്? അവർക്കുള്ള ആ പ്രിവിലേജസ് എന്താണ്? അതോടൊപ്പം തന്നെ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ്? അവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്? അത് അവർ ഓർപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന് ഈ ഭൂമിയിൽ തന്റെ പദ്ധതി നിറവേറ്റുവാൻ ദൈവം കാണുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ചർച്ച്. ദൈവസഭയാണ് ലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചും അവരുടെ പദവിയെക്കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെ വീണ്ടും വീണ്ടും ദൈവവചനത്തിലൂടെ ദൈവം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തെ കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. വി ഹാവ് ടു കീപ് ദിസ് ബാലൻസ്, അവർ പ്രിവിലേജസ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റീസ്. നാം ഈ വായിച്ച വചനം നിങ്ങളോ, ഇംഗ്ലീഷിൽ ബട്ട് യു ആർ, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം നാല് കാര്യങ്ങളിൽ അവിടെ പറയുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, എ ചോസൺ റേസ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, ആൻഡ് എ പീപ്പിൾ ഫോർ ഗോഡ്സ് ഓൺ പൊസഷൻ. That is our position. That's our privilege. അതാണ് ദൈവ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, ഈ ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന പദവി. കാരണം ആ പശ്ചാത്തലം ഓർക്കണം, അന്ന് ലോകം ഭരിക്കുന്നത് റോമൻ അധികാരങ്ങളാണ്. റോമൻ അതോറിറ്റീസ്, സീസർ ഈസ് ലോർഡ്, സീസർ കർത്താവെന്ന് പറയപ്പെടുന്ന കാലത്താണ്. യേശു കർത്താവെന്ന് പറഞ്ഞൊരു കൂട്ടം അവർ ഒരു സഭയായിട്ട് കൂടി വരുന്നു. അവർ യേശുവിന്റെ ജനന മരണ പുനരുത്ഥാനങ്ങളെ പ്രസംഗിക്കുന്നു, അവനോടുള്ള പാപക്ഷമയെ പ്രസംഗിക്കുന്നു. ഒരു പുതിയ ജീവിതം അവർ നയിക്കുമ്പോൾ റോമാ ഗവൺമെന്റ് തന്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച്, തനിക്കുള്ള പൊളിറ്റിക്കൽ പവറെല്ലാം ഉപയോഗിച്ച് അതിനെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ വിശ്വാസികൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ, യു ആർ എ ചോസൺ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. പഴയ നിയമത്തില് ദൈവം മനുഷ്യ കുലവുമായിട്ടുള്ള ബന്ധത്തിൽ, മാനവരാശിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇടപെടുവാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യം വ്യക്തികളിലൂടെയായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത്. ഹി വാസ് വർക്കിംഗ് ത്രൂ ഇൻഡിവിജ്വൽസ്. അതിന്റെ തുടക്കം എന്നോണം അവൻ അബ്രഹാമത്തെ വിളിച്ചു. അതിനു മുമ്പ് നോഹയിലൂടെയും ഒക്കെ ദൈവം തന്റെ പ്രവൃത്തി ചെയ്തിരുന്നു. എന്നാൽ അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ വെൻ ഹി കോൾസ് അബ്രഹാം, അവനോട് പറഞ്ഞു, ഐ വിൽ മേക്ക് യു എ നേഷൻ, നിന്നെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. അപ്പൊ അബ്രഹാമിലൂടെ ദൈവം ഒരു ജനതയെ ഉളവാക്കി, ഇസ്രായേൽ ജനത. അവരെക്കുറിച്ച് പഴയ നിയമത്തില് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇൻ എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 1-6, പുറപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 1-6 വരെയുള്ള വചനങ്ങൾ.
ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 3 മാസത്തിൽ അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിൽ എത്തി. അവർ റെഫീദീമിൽ നിന്നും യാത്ര പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ അവർ പർവ്വതത്തിനെതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്നും അവനോട് വിളിച്ചു കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്തെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ മിസ്രയേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു.
മോശയിലൂടെ ദൈവം താൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളെ എങ്ങനെയാണ്, അതിന്റെ 4 വചനം, നിങ്ങളെ എങ്ങനെയാണ് ഞാൻ നടത്തുന്നത്, മിസ്രയീമിൽ നിന്ന് നിങ്ങളെ എങ്ങനെയാണ് ഞാൻ രക്ഷിച്ചത്, ഹൗ ഡിഡ് ഐ ഡെലിവേർഡ് യു ഫ്രം ദ ഓപ്പറേഷൻ അറ്റ് ഈജിപ്റ്റ് എന്ന് നിങ്ങൾ ഓർക്കണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ, കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തി. ആക്ഷരികമായ കഴുകന്മാരുടെ ചിറകല്ല, ശക്തിയുള്ള ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് ഈഗിൾ. അതിന്റെ ചിറകിൽ വഹിച്ചാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ദൈവവചനത്തിൽ ഉടനീളം യു ക്യാൻ സീ ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വേ ഇൻ വിച്ച് ഹീ ക്യാരീസ്, ഹീ പ്രൊട്ടക്ട്സ്, ഹീ സസ്റ്റെയിൻസ് ദ പീപ്പിൾ. എങ്ങനെയാണ് അവരെ സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില ഇല്ലുസ്ട്രേഷൻസിലൂടെ ദൈവം നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. കഴുകന്മാരുടെ ചിറകിലാണ് സ്വന്തം ജനത്തെ ദൈവം ഉയരങ്ങളിൽ പറപ്പിക്കുമാറാക്കുന്നത്. അവരോട് പറയുകയാണ് എന്റെ 5 വചനത്തിൽ, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. യു ഷാൽ ബി പെക്യൂലിയർ ട്രഷർ അൺ ടു മീ. എനിക്കൊരു തുല്യം ചെയ്യാൻ പറ്റാത്ത, വേറെ ഒന്നിനോടും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ട്രഷർ നിങ്ങളായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ല, ഭൂമിയിലെ ജനങ്ങളെല്ലാം എനിക്കുള്ളതാണ്. എന്നാൽ അതിന്റെ ഇടയിൽ അനേക ജാതികളുണ്ട്. എന്നാൽ യു ആർ വെരി സ്പെഷ്യൽ, നിങ്ങൾ എനിക്കൊരു പെക്കൂലിയർ ട്രഷറാണ്, വിലയേറിയ ഒരു സമ്പത്താണ്. ഇത് മാത്രമല്ല, നിങ്ങൾ എനിക്ക്, അതിന്റെ 6 വചനം, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. യു വിൽ ബിക്കം എന്നാ പറയുന്നത്, ആൻഡ് യു ഷാൽ ബി മീ ടു എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ്സ് ആൻഡ് എ ഹോളി നേഷൻ. ടെൽ ദീസ് പീപ്പിൾ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാക്തത്വം എത്രയോ 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 വലുത്. എന്നാൽ അവരിൽ എത്ര പേർക്കത് ഗ്രഹിച്ചു എന്ന് നാം അറിയുന്നില്ല. അവർക്കത് അത് ഗ്രഹിച്ചുവെങ്കിൽ, ഇഫ് ദേ ഹാഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ്, ദേർ ലൈഫ് വുഡ് ഹാവ് ബീൻ വെരി വെരി ഡിഫറെന്റ്. അത്രമാത്രം ആണ് ദൈവം അവരെ നടത്തിക്കൊണ്ടു വന്നത്. എന്നാൽ ഇതിന്റെ ഒരു പൂർത്തീകരണം നാം കാണുന്നത് ക്രിസ്തുവിലാണ്. പുതിയ നിയമ ഇസ്രായേലായ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭ, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവസഭയിലാണ് ഇതിന്റെ പൂർത്തീകരണം നാം കാണുന്നത്. എ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം. ദൈവം എപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാണ് തന്റെ ദൗത്യം നിറവേറ്റുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയുള്ളവരെയാണ്? ലോകം തിരഞ്ഞെടുക്കുന്നത്, നാം എല്ലാം എന്തെങ്കിലും ചെറുപ്പം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഇലക്ഷനെ കുറിച്ചല്ല, ഈ പൊളിറ്റിക്കൽ ഇലക്ഷനെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇൻ എ കിൻഡർ ഗാർട്ടൺ, സ്കൂളിലേക്ക് ഇപ്പം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കടുത്ത് മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കയറ്റുന്നത്. കുഞ്ഞുങ്ങളെ മാത്രമല്ല, ഈവൻ പേരന്റ്സ് ഹാവ് ടു അണ്ടർഗോ എൻ ഇന്റർവ്യൂ. എന്തിനാണ് ആ ഇന്റർവ്യൂ ചെയ്യുന്നത്? ഈ കുഞ്ഞിന് ഇപ്പോൾ എന്തൊക്കെ അറിയാം, പിന്നെ നമുക്ക് അങ്ങോട്ടങ്ങ് അറിയാം. പഠനത്തിലായാലും ഏത് കോഴ്സുകൾക്കായാലും ജോലിക്കായാലും ഏത് കാര്യത്തിനായാലും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിനെന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? ഏത് കാര്യത്തിന് വേണ്ടിയാണോ തിരഞ്ഞെടുക്കുന്നത് അതിന് യോഗ്യമായ ക്വാളിഫിക്കേഷൻ. ഡു യു ഹാവ് ആർ യു അപ്രോപ്രിയറ്റ്ലി ക്വാളിഫൈഡ്? ആർ യു ക്വാളിഫൈഡ് എനഫ്? ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, ആർ യു ക്വാളിഫൈഡ്? അപ്പൊ ലോകം തിരഞ്ഞെടുക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ദ മാൻ എലക്ട്സ് ദ ക്വാളിഫൈഡ്. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ ആരും ഒരു കാര്യത്തിന് ചെല്ലാൻ, ഈവൻ ഫോർ ഓർ എ ചൈൽഡ്. എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥ ഇറ്റ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ആണ്. ക്വാളിഫിക്കേഷൻ നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഗോഡ് ക്വാളിഫൈസ് ദ എലക്ട്. ദൈവം എന്താണ് ചെയ്യുന്നത്? തിരഞ്ഞെടുത്തവനെ ക്വാളിഫൈ ചെയ്യും. അതാണ് ദൈവത്തിന്റെ വഴി. റിമെമ്പർ, ഗോഡ് ക്വാളിഫൈസ് ദ എലക്ട്. എത്ര സ്വാതന്ത്ര്യം നാം അനുഭവിക്കണം അല്ലേ? നമ്മൾ ലോകത്തിൽ കോമ്പറ്റീഷനാണ്. വി ആർ കോമ്പീറ്റിംഗ് ഇൻ ദ വേൾഡ് ടു ക്വാളിഫൈ അല്ലേ? സ്പോർട്സിലാണെങ്കിൽ യുനോ ഹീറ്റ്സ്, സെമി ഫൈനൽസ്, ഫൈനൽസ്, ക്വാളിഫൈഡ്, 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 ഐ എം ക്വാളിഫൈഡ്. ബട്ട് ഗോഡ് സേസ് ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ക്വാളിഫൈഡ് പീപ്പിൾ, ഐ എം എലക്ടിങ് ആൻഡ് ക്വാളിഫൈയിങ് ദം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ദാറ്റ് ഈസ് ഹിസ് വേ. വാട്ട് ഈസ് അവർ ക്വാളിഫിക്കേഷൻ? എന്താണ്, എങ്ങനെയാണ് ദൈവം ക്വാളിഫൈ ചെയ്യുന്നത്, ദൈവം തിരഞ്ഞെടുത്തവരെ? യുനോ, ഒരു ലോകത്തിൽ ആർക്കും തരാത്ത ഒരു ക്വാളിഫിക്കേഷനാണ്. ഹി ഗീവ്സ് ദ ഹോളി സ്പിരിറ്റ് ടു അസ്. അവനെന്താണ് ചെയ്യുന്നത്? തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയാണ് അവൻ നമ്മെ ക്വാളിഫൈ ചെയ്യുന്നത്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ, ഒരാൾ യേശുവിൽ തന്റെ വിശ്വാസമർക്കിയപ്പോൾ, when you put your faith in Jesus Christ, he qualifies you instantly by giving Holy Spirit inside you. അതിലും വലിയ ഒരു ക്വാളിഫിക്കേഷൻ ഒരു മനുഷ്യന് ലഭിക്കില്ല. There is no higher qualification than God coming inside, the power of God coming inside you. That is Holy Spirit. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ഉണ്ടെന്ന് നാം അറിയണം. പക്ഷെ ദിറ്റ് ഇസ് എ പർപ്പസ്. അതൊരു ഒരു ലക്ഷ്യത്തിലേക്കാണ്. പക്ഷെ ഈ ഫൗണ്ടേഷനിൽ നിന്ന് വേണം നാം മുന്നോട്ട് പോകുവാൻ. ഹി ക്വാളിഫൈസ് ദ എലക്ട്. അബ്രഹാമിന്റെ അനുഗ്രഹം, എല്ലാത്തിലെങ്ങനത്തെ ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് അവൻ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. ഗലാത്യലേഖനത്തിന് 3:14 നമുക്കൊന്ന് വായിക്കാം.
അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ.
ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം. ഇന്ന് പഴയ നിയമത്തില് ദൈവം അബ്രഹാമിലൂടെയാണ് ഒരു ജാതിയെ തിരഞ്ഞെടുത്തത്. നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, യു ഷാൽ ബി. എന്നാൽ ദൈവം അത് നിറവേറ്റിയത് തന്റെ ക്രൂശുമരണ പുനരുത്ഥാനത്തിനു ശേഷം അവനിൽ വിശ്വസിക്കുന്നവരെ അബ്രഹാമത്തിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാക്തത്വ വിഷയം, ദ പ്രോമിസ് ഓഫ് ദ സ്പിരിറ്റ് ത്രൂ ഫെയ്ത്ത്, ദൈവം നമുക്ക് തന്നു. അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഇപ്പം ഇഫ് സമൺ ആസ്ക് യു വാട്സ് യുവർ ക്വാളിഫിക്കേഷൻ, ഞാൻ ജോലിയുടെ കാര്യമല്ല, ടു പ്രൊക്ലൈം ക്രൈസ്റ്റ്, യേശുവിനെ പറയുക, നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ? നാം പറയും, ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഐ ഗോ ടു ദിസ് ചർച്ച്. ഓർ സം പീപ്പിൾ സേ ഐ ഹാവ് എ തിയോളജിക്കൽ ഡിഗ്രി, ഓർ ഐ ഹാവ് സം എക്സ്പീരിയൻസ്, ഞാൻ ഇത്ര വർഷം ഇനോ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിചയമുണ്ട്. വി തിങ്ക് ഓഫ് സം ക്വാളിഫിക്കേഷൻ. നമ്മുടെ ചിന്തയിൽ എപ്പോഴും സംബഡി ആസ്ക് യു ക്വാളിഫൈഡ്, നമ്മൾ ആ ലോകത്തിന്റെ ചിന്തയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ ദർ ഇസ് ഓൺലി വൺ തിങ് വി ഓൺലി നീഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെന്ന ആ വാക്തത്വം പ്രാപിച്ചുവെങ്കിൽ വിശ്വാസത്താൽ അത് മാത്രം നമുക്ക് മതി. ഗോഡ് വർക്ക്സ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ആ ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ സേ ബോൾഡ്ലി, ഐ ഹാവ് ദ ഹോളി സ്പിരിറ്റ്. കാരണം പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ടവരാണ്. എന്തു ക്വാളിഫിക്കേഷൻ ആയിരിക്കും നമുക്കുള്ളത്? ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പഴയ നിയമത്തിൽ പോലും ഈ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരൊരു കാര്യം പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-8 വാക്യങ്ങൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 7:6-8.
നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകെ കൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ. യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമവിടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്തത്.
സ്തോത്രം. അപ്പം പഴയ നിയമത്തിലെ ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത്, ഒരു വിശുദ്ധ ജനമായി തിരഞ്ഞെടുത്തത്, ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് സ്വന്ത ജനമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ സംഖ്യയിൽ മറ്റു ജാതികളെക്കാൾ പെരുപ്പമുള്ളവർ കൊണ്ടായി. ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ ലാർജ് ഇൻ നമ്പർ, ഇൻഫാക്ട് യു ആർ സ്മോൾ, നിങ്ങൾ വളരെ കുറഞ്ഞവരാണ്. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയോ? യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഐ ലവ് യു, ദാറ്റ്സ് വൈ ഐ ഹാവ് ചോസൺ യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഓൾസോ നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം, ഐ മേഡ് എ കവനന്റ് വിത്ത് യുവർ ഫാദേഴ്സ്. അത് ഒരു കവനന്റ് അവൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഗോഡ്, വി ആർ ബിക്കം സ്പെഷ്യൽ പീപ്പിൾ നോട്ട് ബിക്കോസ് വി ആർ സ്പെഷ്യൽ, നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ടല്ല ദൈവത്തിന് നാം സ്പെഷ്യൽ ആയത്. ഗോഡ് ഹസ് ചോസൺ അസ് ടു ബിക്കം സ്പെഷ്യൽ, ഒരു ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ജനമാകാൻ വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇസ്രായേൽ ജനത്തെ അങ്ങനെയായിരുന്നു. പക്ഷെ അവർ അതിൽ പൂർണ്ണമായി വിജയിച്ചതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ ഇതിന്റെ എല്ലാം പൂർത്തീകരണം നടന്നിരിക്കുന്നു. തെസ്സലോനിക്കർ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിയൻസ് 1:4. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ. ഇപ്പൊ സ്നേഹവും തിരഞ്ഞെടുപ്പും ചേർന്നു പോകുന്ന കാര്യമാണ്. You know, he loved us. That is the only reason. ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മെ തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള ബോധ്യം, ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു ബോധ്യം നമ്മളെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ അവർ തിങ്കിങ്, നമ്മുടെ ചിന്തയിൽ ഇത് വീണ്ടും വീണ്ടും വരണം. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല അതിനടിസ്ഥാനം. രണ്ടാമതായി ഉള്ള പദവി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതവർഗം. പഴയ നീതി നോക്കുമ്പോൾ നാം കാണുന്നത് രണ്ട് ഓഫീസസാണ്, ദ ഓഫീസ് ഓഫ് ദ കിങ് കിങ്ഡം കിങ്സ് ആൻഡ് ഓഫീസ് ഓഫ് ദ പ്രീസ്റ്റ്. ഒരു പുരോഹിതന്റെ ദൗത്യവും ഒരു രാജാവിന്റെ ദൗത്യവും, ഇത് രണ്ടും രണ്ട് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ കാണുന്നതായിട്ട് നാം കാണുന്നില്ല. അഹറോന്റെ പാരമ്പര്യത്തില് പുരോഹിതന്മാരുണ്ടാകുന്നു, ലേവ്യ പാരമ്പര്യത്തിൽ പുരോഹിതന്മാർ, അവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ. രാജാക്കന്മാർ വേറെ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ഏത് രാജാവിനും ഒരു പുരോഹിതൻ ശുശ്രൂഷയിലുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ എപ്പോഴും രാജാവിന്റെ ദൗത്യമല്ല, രാജാവിന് അതിനുള്ള അധികാരമില്ല, പുരോഹിതനാണ് അത് ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, മെൽക്കിസദേക്ക്. അവൻ ശാലോം രാജാവായിരുന്നു, അവൻ അത്യുന്നതന്റെ പുരോഹിതനുമായിരുന്നു. അപ്പോൾ എ കിങ് ആൻഡ് എ പ്രീസ്റ്റ്, ഈ രണ്ട് ഓഫീസസും കൂടെ ചേർന്ന് വരുന്ന ഒരു വ്യക്തിയെ നാം കാണുന്നത് എരീസ് മെൽക്കിസദേക്ക് ആണ്. ബ്രയലൈൻകാൻ പറയുന്നത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായ വ്യക്തിയാണ്, മഹാപുരോഹിതനാണ് യേശു കർത്താവ്. പഴയ നിയമത്തിൽ ഇത് രണ്ടും കൂടെ ഒന്നിക്കാൻ പറ്റത്തില്ല, പക്ഷെ പുതിയ നിയമത്തിൽ നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ക്രിസ്തുവിലായ നമുക്ക് ഈ രണ്ട് പദവിയും കൂടെ ഒരുമിച്ച് തന്നിരിക്കുകയാണ്. എപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ ഓർക്കുക, യു നോ വാട്ട് ഓൾ പ്രിവിലേജസ് വി ഹാവ്. റോയൽ, ഈ റോയൽ എന്നുള്ള വാക്ക് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടിനെ നോക്കിയാൽ ലിവിംഗ് ഇൻ എ റോയൽ ഹൗസ് എന്നെങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഓടിക്കുന്ന വാഹനം നോക്കി ഐ എം റൈഡിങ് എ റോയൽ വെഹിക്കിൾ. റോയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, രാജാവ് ജീവിക്കുന്നതും നടക്കുന്നതുമായ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ വിളിക്കുന്നത് ഇറ്റ്സ് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഈ കാരണം യേശുവിൽ നമ്മെ ആക്കിയതുകൊണ്ട്, ക്രിസ്തുവിൽ നമ്മെ ആക്കിയതുകൊണ്ട് ഈ രണ്ട് പദവികളും നമുക്ക് തന്നിരിക്കുകയാണ്. ഈ പ്രീസ്റ്റ് കാണിക്കുന്നത് എന്താണ്? വാട്ട് ഡസ് പ്രീസ്റ്റ് സിഗ്നിഫൈ? ജനത്തെ പ്രതിനിധീകരിച്ച് ദൈവത്തോട് അപേക്ഷിക്കുക. പ്രീസ്റ്റിന് ഞാൻ ഈ കന്നഡയിൽ ഉള്ള വാക്ക് യാചക എന്നാണ്. യാചക, ഇറ്റ്സ് യാചന കഴിക്കുന്നവൻ, യുനോ, ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നവനാണ് പ്രീസ്റ്റ്. ഇപ്പൊ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വി ആർ പ്രീസ്റ്റ്, പുരോഹിതവർഗമാണ് നാം. ഈവൻ രാജാക്കന്മാർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യേണ്ടവരാണ് നാം. ദാറ്റ് ഈസ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്. എന്താണ് തിമോത്തിയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നത്? 1 തിമോത്തി 2:1-2.
എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു.
ഈ രാജാവിന് വേണ്ടി തന്നോട് അപേക്ഷിക്കുവാൻ പ്രീസ്റ്റിനെയാണ് ദൈവം ആക്കി. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, രാജാക്കന്മാർ പ്രീസ്റ്റിനെ വിളിച്ചാണ്, അവരിലൂടെയാണ് ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ സാവൂല് ട്രൈ ചെയ്ത് നോക്കി, ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞ ഒരു പ്രീസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരു രാജാവ് ചെയ്തപ്പോൾ ദൈവം അവനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയാനിടയായി. എന്നാൽ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമുക്ക് ആ പ്രിവിലേജ് ഉണ്ട്, രാജാക്കന്മാർക്ക് വേണ്ടി പോലും പക്ഷവാദം ചെയ്യുവാൻ. ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ ഒരു ദൈവ പൈതൽ തൻ്റെ കൊച്ചു വീട്ടിലിരുന്ന് ഇൻ്റർസീഡ്സ് ഫോർ ദ കിങ്സ്. ദൈവം അതാണ് സ്വീകരിക്കുന്നത്. വാട്ട് എ പ്രിവിലേജ്! നമ്മുടെ ആ പ്രിവിലേജും മനസ്സിലാക്കണം. നമ്മൾ ഏത് പദവിയിൽ നിന്നാണ് ദൈവത്തിൻ്റെ അടുക്കൽ അപേക്ഷയും അഭയയാചനയും കഴിക്കുന്നതെന്നുള്ള ബോധ്യം. പക്ഷെ ഒരു രാജാവുമെന്ന് നമ്മളോട് പറയത്തില്ല, പ്ലീസ് ഇൻ്റർസീഡ് ഫോർ മീ, അല്ലേ? ഭൂമിയിലുള്ള ഒരു രാജാവുമെന്ന് നമ്മളോട് പറയില്ല. പക്ഷെ ദൈവം നമ്മളെയാണ് കാണുന്നത്. ഈ ഇന്ത്യയിൽ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നോക്കുന്നത് രാജകീയ പുരോഹിത വർഗത്തെയാണ്, വേറെ ആരെയും അല്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ആൻഡ് ഹി വിൽ ഗീവ് പീസ്. സകല മനുഷ്യരും രക്ഷയുടെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വരുവാൻ അവൻ ഇച്ഛിക്കുന്നു, ഇൻക്ലൂഡിംഗ് ദ കിങ്സ്. അപ്പോസ്തലനായ പൗലോസൊക്കെ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ കയറിച്ചെന്ന് പറയുകയാണ്, സകലതിലും ഈ ചങ്ങലയിൽ ഒഴികെ രാജാവേ, നിങ്ങളും ഞങ്ങളെപ്പോലെ ആയിരിക്കണം. വളരെ ധൈര്യത്തോടെ. ദൈവജനം ഭയത്തിന്റെ അടിമത്തത്തിലല്ല ജീവിക്കുന്നത്. ബിക്കോസ് ദേ ആർ എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവർ ശക്തി ലഭിച്ചിട്ട്, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും എല്ലായിടത്തും സമിരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാ. വിൽ റിസീവ് പവർ. അപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ശക്തി ലഭിക്കും. നമ്മുടെ ആ പദവി നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് ശക്തിയുണ്ടാവും. കാരണം നമ്മൾ പിന്തുടരുന്ന ഒരു രാജാവ്, രാജാക്കന്മാരുടെ രാജാവിനെയാണ് നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നത്, ദ കിങ് ഓഫ് കിങ്സ്. പക്ഷെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ രാജപ്രൗഢിയോടെ ഒന്നുമല്ല ജീവിച്ചത്. യേശുവിന്റെ ജനനത്തെങ്കിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പാലസിൽ ആദ്യം ചെന്നത്. എന്നാൽ അവനെ കിടത്തിയിരിക്കുന്നത് പുൽത്തൊട്ടിയിലായിരുന്നു. ദാറ്റ്സ് അവർ കിങ്. രാജാക്കന്മാർ അരമനയിൽ പാർക്കുമ്പോൾ യേശു പറഞ്ഞു, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. രാജാക്കന്മാർ എപ്പോഴും യുദ്ധത്തിന് പേരുകെട്ടവരാണ്. ദാവീദൊക്കെ, ദേ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ എനിമീസ്. യേശു ഒരു ആക്ഷരികമായി രാജാക്കന്മാരുടെ പോരാടിയിൽ, അവൻ യേശു ജീവിച്ചിരുന്ന കാലം ഈ റോമൻ അധികാരത്തിന്റെ കാലത്തായിരുന്നു. യഹൂദന്മാർ സപ്രസ് ചെയ്യപ്പെട്ട ഒരു സമയം, തങ്ങളെ റോമൻ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹൂദന്മാർക്ക് തോന്നി. എന്നാൽ യേശു അങ്ങനെയല്ലായിരുന്നു. പക്ഷേ അവൻ റിയലി യുദ്ധം ചെയ്തു. ക്രൂശിൽ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹി വാസ് ട്രൂലി എ കിങ് ഫൈറ്റിംഗ് ദ വാർ. പക്ഷേ മനുഷ്യരോടല്ലായിരുന്നു, പിശാചിനോടുള്ള യുദ്ധം. അവന്റെ വഴികൾ വ്യത്യസ്തമായിരുന്നു. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. ദാറ്റ് ഇസ് വാട്ട് വി സീ, അല്ലേ? ഏത് കിങ്ങിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ, അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വലിയൊരു സൈന്യമുണ്ട്. എന്നാൽ കർത്താവ് യേശു പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ അവൻ ക്രൂശിൽ അവനെ കീഴടക്കി. രാജാക്കന്മാർ സാധാരണ വരുമ്പോൾ റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് അവരെ സ്വീകരിക്കുന്നത്, അല്ലെ? പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് നമുക്ക് കാണാം, റെഡ് കാർപ്പറ്റ് വെൽക്കം. ദർ ഈ റോമ സാമ്രാജ്യത്തിൽ ടു അസീസറിനൊക്കെ പോകാൻ ഇഗ്നറ്റേറിയൻ വേ എന്ന് പറയുന്ന വലിയ വഴികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. യുനോ, കല്ല് നിരത്തിയ വഴികൾ. യുനോ, 2000 വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. കാരണം അധികാരികൾക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് യാത്ര ചെയ്യുവാൻ. എന്നാ യേശു അങ്ങനെയുള്ള വഴികളിലൂടെ ഒരു രാജാവിനെ പോലെ യാത്ര ചെയ്യാൻ നല്ല വ്യക്തിയല്ലായിരുന്നു. എങ്കിലും വി നോ ഹി വാക്ക്ഡ് ഓൺ ദ വാട്ടർ. അവൻ വെള്ളത്തിന്റെ മീതെ നടന്ന രാജാവാണ്. ഹൂ ക്യാൻ വാക്ക് ഓൺ ദ വാട്ടർ? മറ്റുള്ളവരെല്ലാം ഉറപ്പുള്ള എത്ര നിലമാണെങ്കിൽ അതിലൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ രാജാവിന് ഹി ക്യാൻ വാക്ക് ഓൺ ദ വാട്ടർ. യേശു എന്ന രാജാവിന്റെ വർണ്ണനകൾ ലോകത്തുള്ള ഒരു രാജാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹി ഈസ് ട്രൂലി ദ കിങ്. പക്ഷെ മനുഷ്യർക്ക് തോന്നുന്ന കിങ്ഡം ഗ്ലോറി ഒന്നും അവനിൽ കാണത്തില്ല. ബട്ട് ഹി ഈസ് ട്രൂലി ഗ്ലോറിയസ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ലുക്ക് അറ്റ് എവ്രി ആസ്പെക്ട് ഓഫ് ഹിസ് ലൈഫ്. ആ അവന്റെ എല്ലാ ആസ്പെക്റ്റും എടുക്കുക. അവൻ നടന്ന വഴികളിലൂടെ ആർക്കും ആ വഴികളിലൂടെ നടക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈസ് വി ക്യാൻ ഓൾസോ വാക്ക് ഓൺ ദ വാട്ടർ. നമുക്കും വെള്ളത്തിന്റെ മുകളിൽ കൂടെ രാജാവിന്റെ പിന്നാലെ നമുക്ക് നടക്കുവാൻ കഴിയും. ഇതാണ് രാജകീയ പുരോഹിത വർഗം. ആൻഡ് വി ആർ എ ഹോളി നേഷൻ. നാം എന്താണ്? വിശുദ്ധ വംശമാണ്. ഹോളി എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് ആൻഡ് ടു ഗോഡ്. എന്താണ്? ദൈവത്തിനായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ. ഹോളി ആൻഡ് ടു ഗോഡ്. യു ആർ ഹോളി ആൻഡ് ടു ഗോഡ്. ദൈവം തന്റെ സഭയെ നോക്കി പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജനമാണ്. യു ആർ സെപ്പറേറ്റഡ് ഫോർ ഗോഡ്. പഴയ നിയമത്തിലെ പുരോഹിതന്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു ഹോളിയും വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ അവർ വേർതിരിച്ചു കാണിക്കണം. മലിനമായതും ശുദ്ധമായതും തമ്മിൽ വേർതിരിച്ചു ജനത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പുരോഹിതനായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കും വിശുദ്ധ ജനമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ എന്താണ് ദൈവത്തിനായി വേർതിരിക്കുക എന്ന് ലോകം അറിയേണ്ടത് നമ്മളിലൂടെയാണ്. ഹൗ യു ആർ ഹോളി. എന്താണ് ഒരാൾ ദൈവത്തിനായി വേർതിരിക്കപ്പെടുക? അനേകരൊക്കെ ചില ഓഫീസസ് വേണ്ടി വേർതിരിക്കപ്പെടും. ചില ഈ മഠത്തിൻ്റെയൊക്കെ പിൻഗാമികളെ, അവരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ തന്നെ അവരെ ആ പൊസിഷന് വേണ്ടി വേർതിരിക്കും. ദേ ആർ സെപ്പറേറ്റഡ് ഫോർ ദാറ്റ് പർപ്പസ്. നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ടി നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. വി ആർ ഹോളി ഫോർ ദ ലോർഡ്. അതും നമ്മൾ എങ്ങനെയാണ് ഹോളിയായത്? ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് വിദിൻ അസ്. ദാറ്റ്സ് ഓൺലി റീസൺ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നാം വി ആർ ഹോളി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനായിട്ടല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ലേഖനത്തിന്റെ 1:13-14 നമുക്കൊന്ന് വായിക്കാം.
അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ ജനത്തിന്റെ, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നിങ്ങളുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മനാൽ മുദ്രയിട്ടിരിക്കുന്നു.
ഇതെല്ലാം നമ്മെ തിരഞ്ഞെടുത്തത്, നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കിയത്, നമ്മെ വിശുദ്ധ ജനമാക്കിയത് ബൈ സീലിംഗ് അസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നമ്മെ സീൽ ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ്സ് വൈ വി ആർ ഹോളി, സെപ്പറേറ്റഡ് ആൻഡ് ഗോഡ്. ആൻഡ് ഗോഡ്സ് ഓൺ പൊസിഷൻ. ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന് സ്വന്തമായിട്ട് എന്ന് പറയുവാൻ ആരാ ഉള്ളത്? ദൈവം താൻ സൃഷ്ടിച്ച സൂര്യനെ, ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും, കോടാനുകോടി ഗ്ലോറിയസ് നക്ഷത്രങ്ങളെയും, അല്ലെങ്കിൽ ഭൂമിയിൽ കാണുന്ന സമുദ്രത്തെയും മഞ്ഞ് നിറഞ്ഞ മലകളെയും, അവന്റെ യുനോ ഗ്ലോറി വെളിപ്പെടുത്തുന്ന സൃഷ്ടിയിലെ എന്തുമായിക്കോട്ടെ, അതിനൊന്നും നോക്കിയല്ല ദൈവം സ്വന്തമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സ്വന്തമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് താൻ തന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിയ ദൈവസഭയാണ്. ഇറ്റ്സ് മൈ ഓൺ. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ സ്വന്തം? ഇറ്റ് ബിലോങ്സ് ടു മീ. ഇവർ എന്റെ ജനമാണ്, ഇറ്റ്സ് മൈൻ എന്ന് ദൈവം പറയുകയാണ്. ഹൗ പ്രൗഡ് വി ഫീൽ. അല്ലേ? അല്ല, അഹങ്കാരമല്ല, ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളാന്ന് പറയുമ്പോൾ, യുനോ ദേ ബിലോങ് ടു മീ എന്ന് പറയുമ്പോൾ, ഒരപ്പനുണ്ടാകുന്ന ഹൃദയത്തിലുണ്ടാകുന്ന ആ യുനോ ആ ഫീലിംഗ് ദൈവത്തിന് നമ്മെ കുറിച്ചുണ്ടാകും. യു ആർ മൈ ഓൺ. അപ്പോൾ ഈ പ്രിവിലേജസ്, എ ചോസൺ റേസ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ, ഗോഡ്സ് ഓൺ പൊസിഷൻ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകവിരോധ വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം, ദാറ്റ്സ് അവർ പ്രിവിലേജ്. ദെൻ വാട്ട്സ് അവർ റെസ്പോൺസിബിലിറ്റി? എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. സോ ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി കംസ് വിത്ത് ദാറ്റ്. അതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. ആദ്യമേ പ്രിവിലേജസ് മനസ്സിലാക്കുക, കാരണം ആ അടിസ്ഥാനത്തിൽ നാം നിന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട് ദ റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ആർ ദ പ്രിവിലേജസ്. ഏത് പൊസിഷനിലുള്ളവർക്കും ഇത് അറിയത്തില്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് എന്നാ പറയുന്നത്. ഈ റോമ സാമ്രാജ്യത്തിൽ ദൈവസഭ, ദേ പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ഫിയർലെസ്ലി. ഭയമില്ലാതെ അവർ പ്രൊക്ലെയിം ചെയ്തു. സഭ വളർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് ഈ സമയത്ത് കർത്താവിന്റെ വരവിന്റെ അടുക്കൽ അടുത്തെത്തിയിരിക്കുന്നവൻ, വാതുക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നാം ഹൗ മച്ച് സെലസ്ലി, എത്ര ഉത്സാഹത്തോടെ നാം പറയണം. ആ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ, കോൾഡ് യു പേഴ്സണലി, നിങ്ങളെ വിളിച്ചവന്റെ, ആ ഉറപ്പുണ്ടായിരിക്കണം. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഹൗ മച്ച്, വാട്ട് പ്രിവിലേജസ് വി ഹാവ് ആൻഡ് വാട്ട് റെസ്പോൺസിബിലിറ്റീസ് യു ഹാവ്. പ്രിവിലേജ് എത്ര കൂടുന്നുവോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് റെസ്പോൺസിബിലിറ്റിയും കൂടുന്നത്, അല്ലേ? ഒരു ചെറിയ ഓഫീസ് ക്ലർക്കിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത്. യുനോ ഇറ്റ്സ് എ പൊസിഷൻ ഈസ് വെരി ഹൈ, റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾസോ വെരി ഹൈ. അപ്പോൾ എത്ര വലിയ പദവിയാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഉത്തരവാദിത്വവും അത്രമാത്രം ഉണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ആ ബാലൻസ്. ഈ ഇത് ചിലരെ കുറിച്ച് മാത്രം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല. എനിവൺ ഹു ഈസ് സേവ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ഹാസ് ദിസ് പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഹി എംപവേഴ്സ് അസ് വിത്ത് ഹിസ് ഹോളി സ്പിരിറ്റ്. ഓൺലി ദാറ്റ്സ് ഓൺലി ക്വാളിഫിക്കേഷൻ വി നീഡ്. ഹി qualifies the elect with the Holy Spirit. ഞാനൊരു എന്നെ എൻകറേജ് ചെയ്ത വായിച്ച പുസ്തകത്തിലെ ഈ കോണ്ടെക്സ്റ്റിൽ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഇറ്റ്സ് അബൌട്ട് എ ഗേൾ, ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ജീവചരിത്രമാണ്. അത് ഞാൻ കോട്ടേജ് മീറ്റിങ്ങിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായി. Her name is Fatima Rifka Bari. A peril nu thanne ningalkkariyam what she edu background il ninnaanu aa penkutti vannirikkunnathu. Fatima Rifka Bari Sri Lankayil janicha vyakti, oru penkuttiyaanu, oru familyil janichu. Valare cherupathil thanne than thande veedinte munpilulla oru gardenil aayirikkumbol oru deiviga സന്ദർശനം ഈ കുഞ്ഞിനുണ്ടായി. താനായിരുന്ന ആ മതവിശ്വാസത്തിൽ ഇതൊന്നും ആ കുഞ്ഞിന് അറിയത്തില്ലായിരുന്നു. എ സൂപ്പർ നാച്ചുറൽ വിസിറ്റേഷൻ ഫ്രം ഗോഡ്, എന്താണെന്ന് അറിയത്തില്ല. ഒരു അനുഭവം. എട്ടാം വയസ്സിൽ പേരൻസ് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. തന്റെ വീട്ടിൽ തനായിരിക്കുന്ന മതവ്യവസ്ഥ തന്നെ ഏകാന്തതയിലേക്കും അടിച്ചമർത്തതിലേക്കും വളർത്തപ്പെട്ടു. ഹർ ഫാദർ വാസ് വെരി സ്ട്രിക്ട്, വെരി ഒപ്രസീവ്, വളരെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് പോയി, സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പൊ സ്കൂളിൽ കൂടെയുള്ള കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഈ കുട്ടി പോകും. അങ്ങനെ എയ്ഡൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് ചെന്നപ്പോ ഷീ ഫെൽ വെരി ഡിഫറെന്റ്. താൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കുടുംബ അന്തരീക്ഷം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഈ കൊച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുകയാണ്. അത് അതെല്ലാം കഴിഞ്ഞിട്ട് ഷീ ഫെൽ വെരി ഫ്രീ. അത്രയും ഇത് ഏകദേശം 8-9 വയസ്സുള്ളപ്പോൾ നടക്കുന്നതാണ്. 9 വർഷം പോലും അനുഭവിക്കാത്ത ഒരു ഒരു പ്രസൻസ്, ഒരു ഫ്രീഡം ഇതനുഭവിച്ചു. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് ആ കുട്ടിയുടെ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് എ ഷോക്ക് ടു ഹർ. അവളുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇങ്ങനെയാണ് അതിനുശേഷം ഈ കൊണ്ടുപോയ ഏഡനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഏഡൻ ഇങ്ങനെ പറഞ്ഞു, ഐ പ്രേ ലൈക്ക് ഐ ആം ടോക്കിംഗ് ടു യു റൈറ്റ് നൗ ഇൻ ഇംഗ്ലീഷ്. ഐ ജസ്റ്റ് ടോക്ക് ടു ഗോഡ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ നിന്നോട് ഇംഗ്ലീഷിൽ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവത്തോട് പറയും. ദാറ്റ് ഈസ് പ്രയർ. താൻ വളർന്നു വന്ന മതസമൂഹത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടിട്ടേയില്ല. ചില കാണാതെ പഠിച്ച ഭാഷകൾ ഇംഗ്ലീഷിലല്ലാതെ വേറൊരു ഭാഷയിൽ, അവരുടെ മതത്തിന്റെ ഭാഷയിൽ മാത്രം പറയുവാൻ അവർക്ക് അറിയത്തുള്ളായിരുന്നു. ബട്ട് ന്യൂസ് ടു ഹർ. നാം ചിന്തിക്കുകയാണ്, നമ്മളൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഈ പ്രാർത്ഥനയൊക്കെ കേട്ടതുകൊണ്ട് വി ഹാവ് ലോസ് ദ വണ്ടർ ഓഫ് പ്രയർ. ദൈവത്തോട് സംസാരിക്കുന്നതിന്റെ വണ്ടർ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. പക്ഷേ ഇരുട്ടിൽ വസിക്കുന്ന ജനത്തിനാണ് വെളിച്ചത്തിന്റെ വില അറിയത്തുള്ളൂ. ഷി വാസ് സർപ്രൈസ്ഡ് ടു ഹിയർ ഇഫ് ദിസ് ഈസ് എ വേ. ഇതാണ് ഞാൻ അന്വേഷിക്കുന്ന ദൈവമെങ്കിൽ എനിക്ക് ഇത് വേണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ഷി വാസ് ബാക്ക് ടു ഹർ ഹോം. തന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാണ്. ആ അന്തരീക്ഷം വ്യത്യസ്തമാണ്. അവിടെ ഇതൊന്നും പറ്റത്തില്ല, ഒപ്രഷനാണ്. ഷീ ഫെൽ വെരി ലോൺലി. വളരെ നിരാശയായി, ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങി. അവൾ ആ ചെറുപ്രായത്തിൽ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇഫ് ദിസ് ഈസ് ലൈഫ്, എനിക്കിത് വേണ്ട. പക്ഷേ അതേസമയം തന്നെ ഷീ ഈസ് എക്സ്പീരിയൻസിങ് എ ഡിഫറെന്റ് ലൈഫ് ഇൻ ഫ്രണ്ട്സ് ഹോം. അവരുടെ കൂട്ടുകാരുടെ വീടുകളിൽ വേറൊരു അന്തരീക്ഷം അനുഭവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ നിരാശ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു രാത്രിയിൽ തന്റെ കട്ടിലിൽ കിടന്ന് തന്റെ ഹൃദയം പൊട്ടി ഇങ്ങനെയൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ ദൈവത്തോട്, ദൈവം ആരാന്നറിയില്ല, ഷീ ഡസന്റ് നോ ഹൂ ഈസ് ദ ട്രൂ ഗോഡ്. പക്ഷെ ഇങ്ങനെയാണ് അവൾ പ്രാർത്ഥിച്ചത്, ഗോഡ് ഇഫ് യു ആർ ദേർ, ഇഫ് യു ആർ റിയൽ, പ്ലീസ് സ്റ്റോപ്പ് ഹൈഡിംഗ് ഫ്രം മീ. Don't care if you are Allah, Buddha, Jesus, whoever you are, just show me. Because if you are truth, I will give my life to you. I will follow you, whatever the cost. നീ ആരാണെന്ന് എനിക്കറിയത്തില്ല, നീ സത്യമാണെങ്കിൽ നിന്റെ പേരെന്തായിക്കോട്ടെ, സ്റ്റോപ്പ് ഹൈഡിംഗ് ഫ്രം മീ, എന്നിൽ നിന്ന് നീ മറഞ്ഞിരിക്കരുതേ. And I will give my life to you. ഞാൻ എന്റെ ജീവിതം നിനക്കായി തരും. എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ ഫോളോ ചെയ്യും. യേശുവിനെ കുറിച്ച് കേട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ അറിയില്ല. എങ്കിലും look at the sincere prayer she prayed. ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? Sure, God will hear. The true God will hear this prayer. അങ്ങനെ ഈ കൂട്ടുകാര് ഇവളെ ഒരു ചർച്ചിലേക്ക് വിളിച്ചിട്ട് പോയി. Her name was Angela. She called this Ribka to the church. ഇതൊന്നും വീട്ടിൽ പറയാൻ പറ്റത്തില്ല. ഏതോ പ്രോജക്റ്റ്, സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് ചർച്ചിലേക്ക് പോകുന്നത് കൂട്ടുകാരുടെ കൂടെ. അങ്ങനെ പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണ്, ചർച്ചിലാണ് പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ചർച്ചിലൊക്കെ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് ഷീ എക്സ്പീരിയൻസിങ് എ ചർച്ച് എൻവയറമെന്റ്. അവിടെ ചില പടങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഒരു സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ആ പടങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയായിരുന്നു. ഷീ ഈസ് വാക്കിംഗ് അറൌണ്ട് ആൻഡ് സീയിങ് ദ പിക്ചേഴ്സ്. വൺ ഓഫ് ദ പിക്ചർ ഇറ്റ് ഈസ് റിട്ടേൺ ജീസസ് ലവ്സ് യു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് ഷീ ഹിയേഴ്സ് ദാറ്റ്. യുനോ, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്ക് നമ്മൾ കേട്ട് കേട്ട് ചിലപ്പോൾ അതിന്റെ, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ വണ്ടർ, അതിന്റെ അപവർ നമുക്ക് പരിശുദ്ധാത്മാവിൽ മാത്രമേ അതുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വി ഷുഡ് പ്രേ വെൻ വി ഹിയർ ജീസസ് ലവ്സ് യു, നോട്ട് ദ ഫെമിലിയാരിറ്റി, ദ സ്പിരിറ്റ് വിദ് ഇൻ അസ് വിൽ ഷോ ദാറ്റ് വണ്ടർ. ഒരിക്കലും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് കേൾക്കാത്ത ഒരു പെൺകുട്ടി അത് അവിടെ എഴുതി. ആരും പറഞ്ഞതല്ല, കണ്ടപ്പോൾ ഷീ ഫെൽ സംതിങ്. അതിനുശേഷം ഈ ഏഞ്ചല തന്റെ കൂട്ടുകാരത്തി, ഷീ ഗേവ് ഹർ ബൈബിൾ, ഒരു ബൈബിൾ കൊടുത്ത്. ഇതെല്ലാം ബുക്കിൽ ഏറ്റവും മറച്ച് ആരും കാണാതെയാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. വീട്ടിൽ മുറി അടച്ചിട്ടിരുന്നാണ് ഇത് വായിക്കുന്നത്. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ജീവൻ അപകടത്തിലാണ്. സോ ഏഞ്ചല ഇൻവൈറ്റഡ് ഹർ ഫോർ എ യൂത്ത് റിട്രീറ്റ്, എ വീക്കെൻഡ് റിട്രീറ്റിൽ, ഒരു ക്യാമ്പിലേക്ക്, ഒരു വീക്കെൻഡിലുള്ള ക്യാമ്പിലേക്ക് അവളെ. ഇതെല്ലാം വീട്ടിൽ പറയാതെയാണ്, ഓരോരോ കാരണങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ഇവിടെയെല്ലാം ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഷീ ഫെൽ സോ ഡിഫറെന്റ്. താൻ ജനിച്ചു വളർന്ന ആ വ്യവസ്ഥയിൽ നിന്നും എത്രയോ വ്യത്യാസം. ഇങ്ങനെയാണ് അവൾ മനസ്സിലാക്കിയത്, ക്രിസ്ത്യാനിറ്റി. ഹൗ അവർ ഐ വാസ് ഫൈൻഡിങ് ഔട്ട് ഈസ് മച്ച് മോർ ദാൻ റൂൾസ് ആൻഡ് റിലീജിയസ് obligations or even honor. Christianity എന്ന് പറയുന്നത് ചില റൂളുകളോ ചില മതത്തിന്റെ വ്യവസ്ഥകളോ പാലിക്കുന്നത് ഒന്നും അല്ല. ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് അവർ ഇന്റേണൽ നേച്ചർ, അവർ ഹാർട്ട്. നമ്മുടെ അകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിലാണ്. ഹൃദയം ഒരു ഹൃദയബന്ധമാണ്, ഹൃദയമാണ് ഇൻവോൾവ് ആകേണ്ടത്, നോട്ട് എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വിത്തൗട്ട് ഹാർട്ട്, ഇൻവോൾവ്മെന്റ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തെ ഇൻവോൾവ് ചെയ്യാതെ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിൽ തുടരുവാൻ കഴിയത്തില്ല. വിച്ച് ഇൻ മെനി വേസ് ഈവൻ ഗ്രേറ്റർ സാക്രിഫൈസ് ദാൻ മിയർ അഡ്ഹറൻസ് ടു കോഡ്സ് ഓഫ് കണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻഡ് അച്ചീവ്മെന്റ്. പുറമേയുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നതിലും പ്രയാസമുള്ള കാര്യമാണ് ഹൃദയം കൊടുക്കുക എന്നുള്ളത്. ഇറ്റ്സ് എ ഗ്രേറ്റർ സാക്രിഫൈസ്. യേശു ഒരിക്കൽ പരീശന്മാര് അവർ മുത്താഴം കുളിക്കാതെ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ സെറിമോണിയൽ വാഷിംഗ് ചെയ്യാതെ അവര് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പം യേശു, അല്ല പരീശന്മാര്, നിങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പുറമേ ഉള്ളത് വെടിപ്പാക്കുന്നു, എന്നാൽ give your inside us charity and it will be holy for you. അത് ലൂക്കോസിന്റെ സുവിശേഷം 11:40, ജസ്റ്റ് ആ കോണ്ടെക്സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് 11:40.
ദുഷ്ടതി മൂഢന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത്? അകത്തുള്ളത് ബിഷയായി കൊടുപ്പീൻ, എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും എന്ന് പറഞ്ഞു.
God was teaching, yes, it's your heart is what I need. പുറമേ ഉള്ളതല്ല, ദിസ് ഇസ് ക്രിസ്ത്യാനിറ്റി, ഇറ്റ്സ് എ ഗ്രേറ്റർ സാക്രിഫൈസ് എന്ന് ഈ റിഫ്ക മനസ്സിലാക്കി. ഷീ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് അബൌട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഹിംസെൽഫ്. ഇറ്റ്സ് അബൌട്ട് ലവ്. ഇറ്റ്സ് അബൌട്ട് വെൻ ഇറ്റ് ഇസ് അബൌട്ട് ലവ്, ക്രിസ്ത്യാനിറ്റി ഇസ് അബൌട്ട് ലവ്, ഹാർട്ട് ഹാസ് ടു ഇൻവോൾവ്. ദാറ്റ്സ് എ സീറ്റ് ഓഫ് ലവ്. അപ്പൊ ഹൃദയം ഇൻവോൾവ് ചെയ്യാതെ ഒരിക്കലും ക്രിസ്ത്യാനിറ്റി ഇല്ല. പക്ഷേ ഈ 12 റിഫ്ക ഈ ഇതെല്ലാം കണ്ടെത്തുമ്പോഴും വീട്ടിൽ പ്രതികൂലങ്ങൾ കൂടി വരികയാണ്. കാരണം ഇവളുടെ ആ വളർന്ന ആ സാഹചര്യത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നില്ല, റെഗുലറായിട്ട് ചെയ്യുന്നില്ല. വീട്ടുകാർ അത് നോട്ട് ചെയ്യുന്നു. സോ ദേ സെൻഡ് ഹിം ഫോർ സ്റ്റഡീസ്. അവരുടെ മതത്തിന്റെ ആ പഠനത്തിനായിട്ട് റിഫ്കയെ വിടുകയാണ്. അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഉള്ള കാര്യങ്ങൾ പഠിക്കണം ദൈവത്തെക്കുറിച്ച്. എന്തൊരു ടോർച്ചർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഷി വാസ് ഇൻട്രൊഡ്യൂസ് ടു എ ഫ്രണ്ട് ബൈ നെയിം ബ്രയാൻ എന്ന് പറയുന്ന ഒരു യുവ സുവിശേഷകനുമായിട്ട് ബന്ധപ്പെടുവാനിടയായി. അവർ നടത്തുന്ന ഒരു അമേരിക്കയിലെ ഒരു അബോർഷൻ ക്ലിനിക്കിന്റെ പുറത്ത് ഇവർ ക്രിസ്ത്യൻസ് നടത്തുന്ന ഒരു പ്രയർ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഈ ബ്രയാൻ. ഈ ബ്രയാൻ ആയിട്ട് പരിചയപ്പെടുവാനും ആ പ്രയർ മീറ്റിങ്ങിനൊക്കെ പോകാനും ഇടയായി. ഇത് അതിനുശേഷം ഈ കൊച്ചിന്, 16 വയസ്സുള്ള ഈ കൊച്ചിന് സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം. ഐ വാണ്ട് ടു ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. പക്ഷേ ഒരിക്കലും പരസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബ്രയാനോട് പറഞ്ഞു, അത് അതർ ക്രിസ്ത്യൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു. ബ്രയാൻ അടുത്തുള്ള ഒരു നദിയിൽ കൊണ്ടുപോയി ബാപ്റ്റിസം കൊടുത്തു. പക്ഷേ മടങ്ങി വീട്ടിൽ വന്നപ്പോൾ പിറ്റേ ദിവസം ഹെർ ഫാദർ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഷി വാസ് ബാപ്റ്റൈസ്ഡ്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കരമായ ഒരു നിമിഷമായിരുന്നു. അപ്പൻ മുറിയിലേക്ക് ഓടി വന്നിട്ട് വാതിൽ ചവിട്ടിപ്പൊളിക്കുന്ന രീതിയിൽ ഇടിച്ച് ചോദിച്ചു, ഹാവ് യു ബിക്കം എ ക്രിസ്ത്യൻ? നീ ഒരു ക്രിസ്ത്യാനിയായോ? ഹു ഈസ് യുവർ പാസ്റ്റർ? നിന്റെ പാസ്റ്റർ ആരാണ്? ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, ഐ ആം ഗോയിങ് ടു കിൽ യു. നീ ഒരു ക്രിസ്ത്യാനിയായെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയാൻ പോവുകയാണ്. ഇവക്കറിയാം, ഈ ഫാദർ ഹാസ് സെഡ് ദിസ്, ഹി വിൽ ഡു ഇറ്റ്. അത്രമാത്രം അങ്ങനെയായിരുന്നു ഇവളെ വീട്ടിൽ ട്രീറ്റ് ചെയ്തത്. The father gave 2 days. 2 ദിവസത്തെ സമയം കൊടുത്തു. If you don't return back to our religion, you will be killed. നീ എന്ന് പറഞ്ഞ് ഫാദർ ഒരു ബിസിനസ്മാൻ ആയിരുന്നു, യാത്ര പുറപ്പെട്ടു. ഇവളുടെ ജീവിതം വലിയൊരു വടംവലി ഉള്ളിൽ. What should I do? എനിക്ക്, ഞാൻ ഇവിടെ തുടർന്നാൽ, എന്റെ വീട്ടിൽ തുടർന്നാൽ, ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെ എനിക്ക് ഇനി ഒരിക്കലും അനുഗമിക്കാൻ കഴിയത്തില്ല. എന്നെ ചിലപ്പോ ഈ അമേരിക്കയിൽ നിന്ന് അവർ ശ്രീലങ്കയിലേക്ക് പറഞ്ഞുവിടും, അവിടെ എന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. ഷി വാസ് സ്റ്റോൺ. ഹൃദയത്തിൽ വലിയ വടംവലി നടന്നു. അതിന്റെ അവസാനം ഒരു അർദ്ധരാത്രിക്ക് തന്റെ ഫാദർ തിരിച്ചു വരുവാൻ അധികം മണിക്കൂറുകൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു തീരുമാനത്തിൽ ചേർന്നു, ഐ എം ഗോയിങ് ടു റൺ അവേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവാൻ പോവുകയാണ്. അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഫോൺ വിളിച്ചു. അപ്പോൾ ബ്രയൻ ഇനോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഓ അങ്ങനെയൊന്നും നിനക്ക് സംഭവിക്കത്തില്ല, യേശു നിന്നോട് കൂടെയുണ്ട്, നിന്നെ സൂക്ഷിക്കും. പക്ഷെ ഇവളുടെ ഉള്ളിൽ മനസ്സിലായി, ബ്രയൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് മൈ ബാക്ക്ഗ്രൗണ്ട്, മൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെ ഉള്ള ഒരു സിസ്റ്റത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ഒരിക്കലും ബ്രയൻ മനസ്സിലാകത്തില്ല. ഇവൾ തീരുമാനമെടുത്ത് ഓടിപ്പോകാൻ. സോ ഹി അഗ്രീഡ്, ഓക്കെ ഐ വിൽ സപ്പോർട്ട് യു. ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഗേളാണ്, 16 വയസ്സേ ഉള്ളൂ. വീട്ടിൽ നിന്ന് അർദ്ധരാത്രിക്ക് ഇറങ്ങി പോയി. ഉള്ള ഫ്രണ്ട്സ് ഈ യാത്രയ്ക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു. ആർക്കും ഇവളെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു ഗേളായതുകൊണ്ട് അവരുടെ കൂടെ കൊണ്ടുപോയാൽ രാജ്യത്തിന്റെ നിയമം അവരെ പിടിച്ച് ജയിലിലിടും. ഇറ്റ്സ് ആൻ ഒഫൻസ്. അതുകൊണ്ട് ദൂരെയുള്ള ഒരു സംസ്ഥാനത്ത്, ഒഹിയോ സ്റ്റേറ്റിലാണ് ഇപ്പം താമസിച്ചിരുന്നത്. ഫ്ലോറിഡ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് ഈ കൊച്ചിനെ അയക്കുകയാണ്. 2 ദിവസത്തെ ബസ് യാത്രയുണ്ട്. ഒറ്റയ്ക്ക് 16 വയസ്സുള്ള ഈ പെൺകുട്ടി ഈ ബസ്സിൽ യാത്ര ചെയ്യാണ്, വേറെ ആരുമില്ല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഒരു സംഭവം ഉണ്ടായി. ഈ ബ്രയാൻ ഈ കുട്ടിയോട്, ബ്രയാൻ ഈ റിഫ്കായോട് പറഞ്ഞു, ഡോണ്ട് ടോക്ക് ടു എനിവൺ, ഡോണ്ട് സ്പീക്ക് ടു എനിവൺ. കാരണം ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയാതെ ഈ കുഞ്ഞിന് ഇരിക്കാൻ പറ്റത്തില്ല, വന്നു പോവും. പറഞ്ഞു, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി നീ എനിക്കൊരു പ്രോമിസ് തരണം, നീ ആരോടും പറയത്തില്ല, ഇവൻ യേശുവിനെ കുറിച്ച് പോലും പറയത്തില്ല. പക്ഷെ ഇവളുടെ ഉള്ളിൽ ഈ ബസ്സിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ വന്നു കയറി അടുത്തു വന്നിരിക്കുക. ഇവളുടെ ഉള്ളിൽ ഭയങ്കര പ്രേരണ, ഈ പാവപ്പെട്ട സ്ത്രീയോട് യേശുവിനെ കുറിച്ച് പറയണം, യുനോ ഷീ നീഡ്സ് ജീസസ് എന്നൊക്കെ. പക്ഷെ എന്നാലും ഈ പ്രോമിസ് ബ്രയാനോട് പറഞ്ഞു, നിന്റെ ജീവൻ അപകടത്തിലാണ്, നീ ദൈവത്തെ ഓർത്ത് പറയരുത്. അങ്ങനെ ഇരിക്കുമ്പം ഈ അടുത്തിരുന്ന പാവപ്പെട്ട സ്ത്രീ ഈ ബസ്സിലിരുന്ന് ഒരു പാട്ട് പാടുകയാണ്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ബട്ട് ഐ ഹാവ് ജീസസ് ഹാലലുയ്യ ഹാലലുയ്യ എനിക്കൊന്നുമില്ല ഈ ഭൂമിയിൽ പക്ഷെ എനിക്ക് യേശുവുണ്ട് ഹാലലുയ്യ ഹാലലുയ്യ അപ്പോൾ റിക്ക വിചാരിച്ചു ഞാൻ ഈ കൊച്ചു ഈ സ്ത്രീയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പം ഗോഡ് ന്യൂ ഐ നീഡ് ടു ബി കംഫർട്ടഡ് ഞാൻ ആണ് കംഫർട്ടഡ് ആകേണ്ടതെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീയിലൂടെ ഈ റിഫ്കയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇവള വീട്ടിലെത്തി അങ്ങനെ പക്ഷെ ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇറ്റ് വാസ് വെരി പെയിൻഫുൾ ഫോർ ഹർ ടു ഗോ ഫ്രം മൈ ഹൗസ് ഇവക്കൊരു ചേട്ടനുണ്ട് ഒരു ഇളയ അനിയനുണ്ട് ഇവരുടെ മുഖങ്ങൾ എല്ലാം ഓർമ്മ വന്നപ്പോൾ ഭയങ്കര പ്രയാസം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യവും ഞാൻ പറയാൻ വിട്ടുപോയി വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ ചേട്ടനുമായിട്ട് കളിക്കുമ്പോൾ ഒരു കളിപ്പാട്ടം വന്ന് കണ്ണിൽ കൊണ്ട് തൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ചയും വളരെ ചെറുപ്പത്തിലെ ഈ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇതെല്ലാം ഈ ഓർമ്മയുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഷിപ്പുട്ടെ നോട്ട് ആ തലവണയിൽ ഇബ്രയാൻ പറഞ്ഞു നീ ഒരു നോട്ട് എഴുതി വെച്ചിട്ട് വേണം പോരാൻ കാരണം ആരും നിർബന്ധിച്ചല്ല എൻ്റെ സ്വസ്ഥ ഇഷ്ടത്തിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഷീ റോട്ട് എ നോട്ട് ലൈക്ക് ദിസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ ഐ റിഫ്യൂസ്ഡ് ടു ഡിനേ ഹിം നോർ വിൽ ഐ എവർ ഐ പ്രേ ആൻഡ് ഹോപ്പ് യു ഫൈൻഡ് ഹിസ് മേഴ്സി ആൻഡ് ഫോർഗീവ്നെസ് ലവ് യു ബോത്ത് ഡിയർലി റിഫ്ക തൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അവളിങ്ങനെ എഴുതി വെച്ചു യേശു എൻ്റെ രക്ഷിതാവും കർത്താവുമാണ് അവനെ ഞാൻ ഒരു നാളും തള്ളിപ്പറയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും നിങ്ങൾ കണ്ടെത്തുമെന്ന് ഓർത്ത് ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് ഇവൾ പോയത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഷീ റീച്ച് ദാറ്റ് ഹൗസ് എന്നാ ഈ ചെന്ന വീട്ടിൽ വളരെ ഫ്രീഡം എ ക്രിസ്ത്യൻ ഹോം സോ മച്ച് ഫ്രീഡം നമ്മൾ വിചാരിച്ചു എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ വന്നു എന്നാ ആ സമയത്ത് എന്നെക്കുറിച്ച് എന്തായി ഇന്നിപ്പം എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇത് 2009 നടന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ കയ്യിലെ ലാപ്ടോപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി റിഫ്ക ബാരി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഒത്തിരി ന്യൂസ് ടീൻ ഈസ് മിസ്സിംഗ് ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്നു ഇവർക്ക് മനസ്സിലായി ന്യൂസ് ചാനലുകളിലൊക്കെ ഇവരുടെ പേരുകൾ വരാൻ തുടങ്ങി ഇവിടെ വിചാരിച്ചു ഞാൻ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാം പക്ഷേ എല്ലാവരും ന്യൂസിലൂടെ അറിഞ്ഞു ഇതറിഞ്ഞപ്പം ഇവളെ ആക്കിയിരിക്കുന്ന വീട്ടിൽ ഉള്ളവർക്ക് മനസ്സിലായി ഒരു മൈനറായിട്ടുള്ള നഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്ന് എല്ലായിടത്തും ന്യൂസ് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടി സ്വന്തം വീട്ടിലുള്ളപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ വലിയ അപകടമാണ് അതിനു മുമ്പ് ഈ മിസ്സിംഗ് ചിൽഡ്രൻസ് അറിയിക്കുന്ന ഒരു ഫോൺ നമ്പറിലേക്ക് ഇവർ വിളിച്ചറിയിച്ചു നിങ്ങൾ ഈ ന്യൂസിലുള്ള റിഫ്ക എൻ്റെ ഭവനത്തിലുണ്ട് അല്ലെങ്കിൽ അപകടമാണ് ഈ കൊച്ചൊത്തിരി ഇതിലൂടെ കടന്നുപോയി അങ്ങനെ പോലീസ് വന്ന് ഈ കൊച്ചു കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ 18 വയസ്സിൽ താഴെയുള്ള ഓടിപ്പോയ കുട്ടികളെ ഇടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് മനസ്സിലായി ബട്ട് ഹീസ് ടെല്ലിങ് യു നോ ഡാർലിംഗ് ഐ ഹാവ് ടു ഡു ഹാൻഡ് കഫ് യു എനിക്ക് നിന്നെ ഹാൻഡ് കഫ് ചെയ്ത് പറ്റത്തുള്ളൂ അപ്പം വലിയൊരു ഹാൻഡ് കഫ് ആദ്യമേ ഇട്ടു ആ ഇത് ഇച്ചിരി ഉള്ളു ഈ കൊച്ച് അത് അങ്ങ് ഊരിപ്പോയി അപ്പം അതിൻ്റെ ചെറിയൊരു ഹാൻഡ് കഫും കൂടെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ദിസ് എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇസ് ദ പവർ ഓഫ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മനസ്സിലാക്കണം ഈ സമയത്ത് അവർ വലിയൊരു ലോയറെ വളരെ പ്രശസ്തമായ ഒരു ലോയറെ ഐ തിങ്ക് റീറ്റ ഹെർ നെയിം അവളെ റിക്വസ്റ്റ് ചെയ്തു കാരണം ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന അവരോട് റിക്വസ്റ്റ് ചെയ്യുകയും ആ പ്രശസ്തമായ ലോയറ് ഇവളുടെ കേസ് കോർട്ടിൽ വാദിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ കേസ് പരസ്യമായിട്ട് കോർട്ടിൽ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊച്ചു കുഞ്ഞു ഓർക്കണം ഒരു ക്രിമിനലിനെ പോലെ കോർട്ടിൽ വന്നു നിൽക്കാൻ ഇവൾക്ക് വേണ്ടി ഒരു സൈഡിൽ അവളുടെ അപ്പനും അമ്മയും അവളെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം വേറൊരു സൈഡിൽ ഇവൾക്ക് വേണ്ടി ക്രിസ്ത്യൻ ലോയർ ഈ വ്യവസ്ഥകളൊക്കെ വെച്ച് വാദിക്കുകയാണ് ഷീ ഹാസ് ടു ബി ഇൻ സ്റ്റേറ്റ് കസ്റ്റഡി അവർ പറയുന്നത് ഇവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഇവളുടെ ജീവൻ അപകടത്തിലാണ് ഈ സംസ്ഥാനത്തിന്റെ അധികാര കെയറിൽ 18 വയസ്സുവരെ സൂക്ഷിക്കണം. ഇത് രണ്ട് വാദങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഒത്തിരി കാര്യങ്ങൾ കടന്നുപോയി. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ടി വി കമന്റേറ്റേഴ്സ് വന്ന് ഇവളെ ഇന്റർവ്യൂ ചെയ്യാണ്. ഇതൊരു വലിയൊരു ന്യൂസായി. എന്നിട്ട് വൺ ഓഫ് ദ കമന്റേറ്റർ ചോദിച്ചു, റിഫ്ക, വാട്ട് യു വാണ്ട്, നിനക്കെന്താണ്, നീ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ ഈ കൊച്ചു ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്കെന്ത് വേണം, വാട്ട് ഡു ഐ വാണ്ട്, ക്വസ്റ്റ്യൻ, ഐ വാണ്ട് ടു ബി ഫ്രീ ടു വർഷിപ്പ് ജീസസ്. നോക്കണം, ഇതെല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളാണ്. ഐ വാണ്ട് ടു ബി ഫ്രീ ടു വർഷിപ്പ് ജീസസ്, ഐ വാണ്ട് ടു ബി ഏബിൾ ടു റീഡ് മൈ ബൈബിൾ ആൻഡ് ഗോ ടു ചർച്ച് ഓൺ സൺഡേ ആൻഡ് സേ ജീസസ് ഈസ് അലൈവ് വെനെവർ ഐ വാണ്ട് ടു. ഐ വാണ്ട് ടു വർഷിപ്പ് ജീസസ് ഫ്രീലി. That's what I want. Media ayilu chodichavarude ee pengutti, 16 vayassulla pengutti parayana, I want to worship, enikku yesuvine aaradhikanam, saandharthante bible vaayikanam, enikku church ponam, yesu jeevikkunnu enna enikku parayandappozhokke parayan saadhikkanu. Idellam broadcast cheyyana. Avasanam vidhi vannu, ivale 18 vayassu vare sooshikkuvan state appoint cheytha oru veettilekku aaki. Then she thought everything is done now. And a state in the vidhiyum vannu, 18 vayasayi kaiyal she is free. Aarku avale kuda onnu cheyan pattathilla. Appol 17 vayasund, she started enjoying the Christian life. Appol adutha news, she vomited blood vomit cheyidu hospital il kondoyi avar diagnose cheyathappam cancer. Two types of cancer, she is affected by two types of cancer. Doctor mar paranju oru varshathe ലൈഫേ ഉള്ളൂ. ബട്ട് ഷീ ഈസ് നോട്ട് മൂവ്ഡ്. അവൾ ഭയപ്പെട്ടില്ല, കാരണം അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ഫോളോ യു എന്ന് പറഞ്ഞാണ് അവൾ ഇറങ്ങി തിരിച്ചത്. കീമോതെറാപ്പി ചെയ്യുന്നു. ഓർക്കണം, അപ്പനും അമ്മയും ഇല്ല, സ്റ്റേറ്റാണ്, രാജ്യമാണ് അതിൻ്റെ ചെലവുകളൊക്കെ വഹിക്കുന്നത്. ഷീ വെന്റ് ത്രൂ ലോട്ട് ഓഫ് ട്രബിൾസ്. അങ്ങനെ സർജറിയൊക്കെ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ നടക്കുവൾ ഗ്രാജുവേഷൻ കിട്ടി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷീ സൈഡ്, എനിക്ക് അല്പകാലമേ എനിക്ക് ജീവിതമുള്ളൂ, ഇനി ചികിത്സ ചെയ്തൊന്നും എൻ്റെ ജീവിതം മാറ്റണ്ട. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഓൾ കീമോതെറാപ്പീസ്. ഞാൻ എൻ്റെ കീമോതെറാപ്പി എല്ലാം നിർത്താൻ പോവുകയാണ്. അപ്പം ചോദിച്ചു, നിനക്ക് എന്താണെന്നറിയാമോ നീ പറയുന്ന കാര്യം? ഓ, ഐ എം വില്ലിങ് ടു ഡൈ, എനിക്ക് മരിക്കാൻ മനസ്സാണ്, പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ ആ കൊച്ചൊരു തീരുമാനമെടുത്തു, എല്ലാ ചികിത്സയും നിർത്തി. ഇവർക്ക് മനസ്സിലായല്ല, അന്ന് ചികിത്സ നിർത്തി. എന്നിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ 18 വയസ്സായി. അധികം മാസങ്ങൾക്ക് ശേഷം 18 വയസ്സായി കഴിഞ്ഞാൽ എവറിഥിങ് ഈസ് ക്ലോസ്ഡ്. എല്ലാ കേസും ക്ലോസ് ചെയ്തു. ഇവൾ ഒരു കെയർ ഹോമിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ കൊച്ചിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി. ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷീ ബിക്കം ഫൈനലി ഫ്രീ. പക്ഷേ ക്യാൻസറുണ്ട്. ഇത് 18-ാം വയസ്സിൽ നടന്ന കാര്യമാണ്. 2009 ഇന്ന് ഈ റിഫ്ക അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. 5 വർഷത്തിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ ദർ ഇസ് നോ ട്രേസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ ഒരു ട്രേസും ഇല്ല ഈ കുട്ടിയിൽ. അങ്ങനെ ഈ സ്റ്റിൽ ഷീസ് ലീവിങ്. ഇപ്പോഴും ഈ കുട്ടി അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. കാരണം പരസ്യമായിട്ട് ഇവൾ വന്നു കഴിഞ്ഞാൽ ഇവളുടെ ജീവിതം അപകടത്തിലാണ്. ഇങ്ങനെയാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. അവൾ തന്നെ കുറിച്ച്, റിഫ്ക ഈസ് റൈറ്റിംഗ് അബൌട്ട് ഹേർസെൽഫ്. ഐ മേ ബി ഹൈഡിങ്, ഞാൻ മറഞ്ഞിരിക്കുകയാണ്, ബട്ട് ഐ എം ഹൈഡിങ് ഇൻ ദ ലൈറ്റ്. ഞാൻ മറഞ്ഞിരിക്കുന്നു, പക്ഷാൽ ഞാൻ വെളിച്ചത്തിലാണ് മറഞ്ഞിരിക്കുന്നത്. ആ ബുക്കിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഐ എം ഹൈഡിങ് ഇൻ ദ ലൈറ്റ്. എത്ര ഇറ്റ്സ് നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാം. ഹാർ സൂപ്പർനാച്ചുറൽ അവളുടെ ജീവിതം ഇടപെടുന്നത്. അവളുടെ ജീവിതം വളരെ തകഴ്ചയിലൂടെ കടന്നു പോകുന്നു. അവൾ വേറെ സ്ഥലത്ത് ചെന്നു. ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എങ്ങനെ ഒരാളെ ആ വിശ്വാസത്തിൽ നിലനിർത്തുന്നതും നയിക്കുന്നതും അല്ലേ. ഇറ്റ്സ് സോ മച്ച് തിങ് വി ക്യാൻ ലേൺ ഫ്രം ഹെർ. നാം എങ്ങനെയാണ് വിറ്റ്നസ് ചെയ്യുന്നത്? ഹൗ ടു ബി വിറ്റ്നസ്? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമായിട്ടുള്ള ഈ പദവികളെക്കുറിച്ചൊന്നും അറിയത്തില്ലാതിരുന്ന ഒരു പെൺകുട്ടി എങ്ങനെ നിന്നു. ഷീ ഈസ് ഹൈഡിങ് ഇൻ ദ ലൈറ്റ്. നമുക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോഴോ ക്രിസ്തുവിൽ നിങ്ങൾ വെളിച്ചമാകുന്നു. വി ആർ ഹിഡൻ ഇൻ ലൈറ്റ്. എത്രയൊരു കോൺട്രാസ്റ്റ് അല്ലേ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. യെസ് വി ക്യാൻ ഹൈഡ് ഇൻ ദ ലൈറ്റ് ലൈക്ക് ദാറ്റ്. നാം എന്ത് തീരുമാനമെടുക്കും? വാട്ട് ഡു വി ഡിസൈഡ്? ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ വായിച്ചിട്ട് വി ക്യാൻ ഗോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്? നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ഈ വചനമെല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ കുട്ടി തന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ ഒറ്റയ്ക്ക് കടന്നു പോയപ്പോൾ ഇറ്റ് വാസ് എ വേർഡ് ഓഫ് ഗോഡ് വിച്ച് സസ്റ്റെയിൻഡ് ഹെർ. ദൈവവചനമാണ്. ദൈവം എസ്തേറിന്റെയും ഒക്കെ പുസ്തകത്തിൽ നിന്നുള്ള വചനങ്ങൾ വെക്കും. ഇഫ് ഐ പെരിഷ് ഐ പെരിഷ്, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഇതെല്ലാം വചനമെല്ലാം കൊടുക്കും. ലോകാവസ്ഥത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഐ ആം പ്രഷ്യസ് ടു. എന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, എന്നാൽ എന്റെ നാമനിമിത്തം അതിനെ കളയുന്നവനെ അത് ലഭിക്കും. ദൈവത്തിന്റെ വചനമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഹൗ? അപ്പം ഫ്രീഡം ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഫ്രീഡം തരുന്ന യേശുവിനെ കണ്ടെത്തിയ ഒരാൾ എത്രമാത്രം അതിനുവേണ്ടി നിന്നു. ജീസസ് ലവ്സ് യു എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ആത്മാവിൽ നാം പറയുമ്പോൾ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദ ലൈവ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ വെളിച്ചത്തിലേക്ക്, നാം വെളിച്ചത്തിലാണ്. വി ആർ ദ ലൈറ്റ്. വി ആർ ഇൻ ദ ലൈറ്റ്. വി ആർ ഹൈഡിങ് ഇൻ ദ ലൈറ്റ്. നാം വെളിച്ചത്തിൽ മറഞ്ഞിരിക്കുന്നവരാണ്. ദൈവം അങ്ങനെയാണ് മറച്ചിരിക്കുന്നത്. വെളിച്ചത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org